കർത്താവിന് പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതുകൊണ്ടേക്കും തന്നെ അറിയാം സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങൾക്ക് തിരുസന്നതിയിൽ കൂടി വരുവാനും അവിടുത്തെ ദൈവികമായ സത്യങ്ങളെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വീണ്ടും ഒരവസരം കൂടി ഞങ്ങൾ ലഭിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനത്തിലെ അത്ഭുത കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. എന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവികമായ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണങ്ങളെ പ്രകാശിപ്പിക്കണമേ. സഭയെയും സഭാജീവിതത്തെയും സഭയുടെ പാരമ്പര്യങ്ങളെയും ചരിത്രങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ പാദമുദ്രകളായി ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളുവാനും നിന്റെ തിരിച്ചരിത്തിലെ അവയവങ്ങളായി ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ശരിയായ ബോധനം ഞങ്ങൾക്ക് നൽകി സത്യമാർഗത്തിൽ ഞങ്ങൾ ജീവിതം മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ സത്യത്തെ ആഴമായി പഠിച്ച് അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെ പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമീൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, എന്ത് ഒരു വിഷമസുഖത്തിലെ പോലെ ഭൂലുവാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രതീക്ഷയിലേക്ക് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമോ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും പറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോട് നിന്റെ വിദൂരമായ നമ്മുടെ ഭർത്താവ് വാഴ്ത്തുന്നു. ശുദ്ധമുള്ള തന്നെ ഓർത്തം അറിയാമേ, ഇന്ദ്രാന്റെ അമ്മയെ പാവളാനികൾക്ക് വേണ്ടി
ഗുഡ് ഈവനിങ് എവരിബഡി. ഇത് അലക്സ് അലക്സാണ്ടർ ആണ്. നമ്മള് നമ്മുടെ ദിവ്യബോധനത്തിന്റെ ഈ ആഴ്ചത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എടുക്കുന്നത് ആദരണീയനായ റവറൻഡ് ഫാദർ ഡോക്ടർ മാത്യു കൃഷി അച്ഛൻ, അറ്റ്ലാന്റയിലെ അച്ഛനാണ്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ ക്ലാസ് എടുത്തിരുന്നു. ഈ പ്രാവശ്യവും അതേ സെയിം ബുക്ക് വിശ്വാസ ദീപ്തി, ഡോക്ടർ ഗിവർഗീസ് മറസ്താത്യോസ് തിരുമേനിയുടെ വിശ്വാസ ദീപ്തി എന്ന പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് ഒന്നിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തു. എങ്കിലും ലാസ്റ്റ് ലെസൺ നമ്പർ 6 മുതൽ ഇന്നെടുത്തോണ്ട് യൂണിറ്റ് നമ്പർ 2 കയറുകയാണ്. നമ്മൾ അധികം ആൾക്കാർ ഈ കോൺഫറൻസ് കോളിലില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു. പിന്നീട് വരുന്നവർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തോളും. ഇനി ഏതായാലും നമ്മുടെ സത്വശ്വദ്രാസനത്തിൻ്റെ നാമത്തിലും എൻ്റെ പ്രത്യേകമായ നാമത്തിലും ആദരണീയനായ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്തു കൊള്ളുന്നു.
താങ്ക് യു അലക്സ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ ഓർപ്പിച്ചതുപോലെ തന്നെ അലക്സ് പറഞ്ഞതുപോലെ യൂണിറ്റ് 1 5 പാഠങ്ങളാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. 6 കപ്പദോക്യൻ പിതാക്കന്മാരും അഗസ്തീനോസും എന്നുള്ള പാഠമാണ്. അതിൽ നിന്ന് നമ്മൾ ആരംഭിച്ച് കിഴക്കൻ സഭകൾ, യൂണിറ്റ് 2 കിഴക്കൻ സഭകൾ, അതിനകത്ത് 3 പാഠങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കൂടുതൽ വേദശാസ്ത്രവും അതുപോലെ തന്നെ സഭയുടെ പാരമ്പര്യങ്ങളും ചരിത്രങ്ങളും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. ഓരോ ഭാഗവും നമുക്ക് ഇത് എടുത്ത് ശരിയായ നിലയിൽ പറയാനും നിർവചിക്കാനുമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ശരിയായി അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് എന്തെങ്കിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരു പ്രസംഗം പോലെ ഇത് പറഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനമില്ല. നമ്മൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സഭയുടെ വളർച്ചയും സഭയുടെ പാരമ്പര്യങ്ങളും ചരിത്രങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമാണ്. വേദശാസ്ത്രം ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അപ്പൊ അതുകൊണ്ട് ശരിയായി നമ്മൾ അതിനെ മനസ്സിലാക്കണം എന്നുള്ളവര് ശരിയായി അത് പഠിക്കാൻ താല്പര്യം കാണിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നതെന്നും എന്താണ് സഭയെന്നും എന്താണ് സഭയുടെ വിശ്വാസം അല്ലെങ്കിൽ പാരമ്പര്യം ചരിത്രം ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഇവിടെ കപ്പദോക്യൻ പിതാക്കന്മാരും അഗസ്തീനോസും എന്നുള്ളതാണ് ആറാമത്തെ പാഠത്തിൽ യൂണിറ്റ് ഒന്നിൽ നമ്മൾ കാണുന്നത്. കപ്പദോക്യൻ ഫാദേഴ്സ് എന്ന് പറയുന്നത് സഭയുടെ തൂണുകൾ എന്നാണ്. ദേ ആർ ദ പില്ലേഴ്സ് ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച് എന്നുള്ള അർത്ഥത്തിലാണ് ചരിത്രത്തിൽ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മൂന്ന് പിതാക്കന്മാരാണ് ഈ കപ്പദോക്യൻ പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത്. ഒന്ന് വലിയമാർ ബസേലിയോസ്, രണ്ട് നാൻസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്, മൂന്നാമതായിട്ട് നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. ഈ മൂന്ന് പിതാക്കന്മാരുമാണ് കപ്പദോക്യൻ പിതാക്കന്മാർ എന്ന് പറയപ്പെടുന്നത്. ഇവരെ ചരിത്രത്തിൽ കൂടുതലായിട്ട് ബഹുമാനിക്കപ്പെടുവാനുള്ള കാരണം ശരിയായ ഓർത്തഡോക്സ് വിശ്വാസം, സത്യവിശ്വാസം വളരെ ആഴമായി പഠിക്കുകയും നിർവചിക്കുകയും ചെയ്തിട്ടുള്ള മൂന്ന് വലിയ പിതാക്കന്മാരാണ്. ഇതൊരു കിഴക്കൻ സഭകൾ മാത്രമല്ല, പടിഞ്ഞാറൻ സഭകളും ഇവരെ അംഗീകരിക്കുന്നവരാണ്. ഇപ്പൊ പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് പോലും ഇവരുടെ സംഭാവനകൾ, ഇവരുടെ സഭയുടെ വിശ്വാസത്തെക്കുറിച്ചും വേദപുസ്തകത്തെക്കുറിച്ചുമുള്ള നിർവചനങ്ങൾ വളരെ ആഴമായിട്ട് മനസ്സിലാക്കുകയും അതിനെ പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്നത്തും പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ അവരുടെ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഈ പിതാക്കന്മാരെ കുറിച്ചുള്ള ധാരാളം പഠനങ്ങളുണ്ട്, പഠനശാഖകളുണ്ട്, ഫൗണ്ടേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ എല്ലാം കൊണ്ടും സഭാജീവിതത്തിൽ, ഒരു ആഗോള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനം വഹിക്കുന്ന മൂന്ന് വലിയ പിതാക്കന്മാരാണ് ഗസേലിയോസും നിസായിലെ ഗ്രിഗോറിയോസും നാൻസാസിലെ വിശുദ്ധ ഗ്രിഗോറിയോസും. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം, ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിശുദ്ധ ബസേലിയോസ്, മഹാനായ ബസേലിയോസ്, നമ്മുടെ പരിശുദ്ധ ഭാവതിരുമേനിയും ആ നാമം ഉപയോഗിക്കുന്നുണ്ട്. ബസേലിയോസ് സെന്റ് ബേസിൽ എന്നുള്ള ആ നാമം വിശുദ്ധന്മാരായിട്ട് തന്നെയാണ് ഈ പിതാക്കന്മാരെ നമ്മൾ കാണുന്നത്, മനസ്സിലാക്കുന്നത്. ഇവരെ കുറിച്ച് ഒരു ലഘുവായിട്ടുള്ള ഒരു ഒരു അപഗ്രഥനം മാത്രമേ ഈ പുസ്തകത്തില് അദ്ദേഹം തിരുമേനി നൽകുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ പിതാക്കന്മാർ തന്നെ വളരെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അഭിനന്ദനായ കാലം ചെയ്ത പൗലോസ്മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രധാന പഠനം എന്ന് പറയുന്നത് നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസിനെ കുറിച്ചുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ ഡോക്ടർ തീസിസും അദ്ദേഹത്തിന്റെ പഠനങ്ങളും അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായ ചിന്തകളുടെ അടിസ്ഥാനവും ഒക്കെ നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസിനെ കുറിച്ചായിരുന്നു. അപ്പൊ അത്രമാത്രം വളരെ ശാസ്ത്രീയമായിട്ടും വേദശാസ്ത്രപരമായിട്ടും ഒക്കെ വളരെ ഉയർന്ന ആളുകളാണ് ഇവർ മൂന്നുപേരും. അപ്പൊ ഇവരെ മൂന്നുപേരും സഭാചരിത്രത്തിൽ കപ്പദോക്യൻ പിതാക്കന്മാരെന്ന് പറയുമ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരെ മൂന്നുപേരെ കുറിച്ച് ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധനായ സെന്റ് അഗസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹവും പാശ്ചാത്യ സഭയുടെ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭയുടെ ഒരു വലിയ പിതാവായിട്ടും അവരുടെ ജലശാസ്ത്ര ചിന്തകളുടെയൊക്കെ ഒരു അടിസ്ഥാനമായിട്ടും കാണുന്നയാളാണ് സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്നയാൾ. ഇവര് നാലുപേരെ കുറിച്ചുള്ള ചിന്തകളാണ് ഇവിടെ ഉള്ളത്. ഈ സെന്റ് ബേസിൽ എന്ന് പറയുന്നയാള് വിശുദ്ധ ബസേലിയോ എ.ഡി. 330 മുതൽ 379 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളാണ്. നാൻസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് എ.ഡി. 329 മുതൽ 389 വരെ ജീവിച്ചിരുന്ന ആളാണ്. നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്, അതായത് സെന്റ് ബേസിലിന്റെ ഇളയ സഹോദരനായിരുന്നു നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്, അദ്ദേഹം എ.ഡി. 335 മുതൽ 394 വരെ ജീവിച്ചിരുന്ന ആളുകളാണ്. വിശുദ്ധനായ മഹാനായ ബസേലിയോസിന്റെ അടുത്ത സ്നേഹിതനായിരുന്നു, സതീർത്ഥനായിരുന്നു നാൻസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. ഇവരുടെ സംഭാവനകൾ സഭയുടെ ചരിത്രത്തിൽ, സഭയുടെ വേദശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കപ്പെടുവാനുള്ള കാരണം അനേകം അനേകം വേദവീതങ്ങളിൽ നിന്നും സഭയുടെ വിശ്വാസം ശരിയായി നിർവചിക്കപ്പെട്ട് എന്താണ് സഭയുടെ വിശ്വാസം, എന്താണ് സഭ, ക്രിസ്തുവിന്റെ മനുഷ്യത്വം, ദൈവത്വം, വിശുദ്ധ തൃത്വം, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ വളരെ ആഴമായിട്ട് ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിക്കുവാനൊക്കെ കഴിഞ്ഞ വലിയ തത്വശാസ്ത്ര വിശാരദന്മാരായിരുന്നു ഇവർ മൂന്നുപേരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ അഗസ്റ്റീനോ സെന്റ് അഗസ്റ്റിൻ 354 മുതൽ 430 വരെ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഈസ്റ്റും വെസ്റ്റും തമ്മിൽ വേർപിരിയുന്നതിന് മുമ്പുള്ള ആളായിരുന്നെങ്കിലും പടിഞ്ഞാറൻ സഭയുടെ പിതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കിഴക്കൻ സഭകൾ അങ്ങനെ അദ്ദേഹത്തെ ആ നിലയിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വലിയമാർ ബസേലിയോസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അറിയോസിന്റെ വേദപ്രിയത്തിനെതിരായിട്ട് ഉള്ളതായിരുന്നു. അറിയോസിന്റെ വേദപ്രിയത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറയുന്നുണ്ടായി. ക്രിസ്തുവിന്റെ പിതാവിനോടുള്ള സമസ്വഭാവത്തെ കുറിച്ചുള്ള ഒരു വേദപ്രിയതമായിരുന്നല്ലോ അറിയോസിന്റെ വേദപ്രിയതം. ക്രിസ്തു യേശു ക്രിസ്തു പിതാവിനോട് സമനല്ല എന്നുള്ള ചിന്തയാണ്. അപ്പൊ അതിനെതിരായിട്ട് ശക്തിയോടുകൂടി സത്യവിശ്വാസത്തെ വ്യാഖ്യാനിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്ന ഒരു കൃതി അദ്ദേഹത്തിന്റെ കൃതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിശുദ്ധ ക്രിസ്തുവിന്റെ വ്യാഖ്യാനം, അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ പ്രാവശ്യം വിശുദ്ധ ക്രിസ്തുവിന്റെ ഈ നിക്കിയാസിനെ കുറിച്ചും അറിയോസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് പറയുകയുണ്ടായി. വിശുദ്ധ ക്രിസ്തു എന്ന് പറയുന്നത് 3:1, 3:1 ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു ഊസിയ 3 ഹിപ്പോസ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാരാംശം സാരാംശത്തിൽ ഒന്നായിരിക്കുന്നവൻ, പക്ഷെ 3 ആളത്തങ്ങളാണ്. ഈ ഒരു ചിന്ത വളരെ ശക്തമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുവാണ്ടൊക്കെ ഈ പരിശുദ്ധന മഹാനായ ബസേലിയോസ് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആ നിലയിലുള്ളതായിരുന്നു, അദ്ദേഹത്തിന്റെ സംഭാവനകൾ ആ നിലയിലുള്ളതായിരുന്നു. അതാണ് വിശുദ്ധനായ ബസേലിയോസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഞാൻ ക്യാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസിനെ കുറിച്ച് പറയുമ്പോൾ 329-359 വരെയുള്ള ആളാണ് അദ്ദേഹം. വലിയ ഒരു പണ്ഡിതനും അതുപോലെ വാഗ്മിയും കന്യാസവര്യനും ആയിരുന്നു. കുസ്തന്തിനോസ് പോലീസിലെ സന്നദ്ധ സമയത്ത് അദ്ദേഹം അവിടുത്തെ ബിഷപ്പ് ആയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നാൻസിയൻസിലേക്ക് പോവുകയും അവിടെ വെച്ച് കാലം ചെയ്യുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനെ കുറിച്ചും മറ്റുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹം വലിയൊരു പ്രസംഗകനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസ സംരക്ഷണവാദം, ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ അപ്പോളജി, മറ്റ് രണ്ട് പിതാക്കന്മാരെയും പോലെ തന്നെ വളരെ ഉയർന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ വേദശാസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇവര് 3 പേരും ഒറിഗൻ എന്ന് പറയുന്ന വലിയ ഒരു പിതാവിന്റെ സഭാപിതാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായിരുന്ന ഫിലോക്കാരിയ എന്നുള്ള ഗ്രന്ഥം അദ്ദേഹവും മഹാനായ ഗാന്ധിയാസിലെ വിശുദ്ധ ഗ്രിഗോറിയോസും അതുപോലെ തന്നെ വിശുദ്ധനായ ബസേലിയോസും ചേർന്നാണ് അതിന് അത് വ്യാഖ്യാനിച്ച് അതിനെ പബ്ലിക്കിലേക്ക്, സമൂഹത്തിലേക്ക്, മറ്റുള്ള സഭാചരിത്രത്തിലേക്ക് കൊണ്ടുവന്നത്. അവർ 3 പേർക്കും അതിന് പ്രധാനമായിട്ടും ബസേലിയോസും ഗ്രിഗോറിയോസും ചേർന്നാണ് ഫിലോക്കാരിയ എന്ന ഗ്രന്ഥം മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം, പഠിക്കത്തക്കവണ്ണം അതിനെ വ്യാഖ്യാനിക്കുകയും അതോടൊപ്പം തന്നെ അതിന് പ്രചാരം നൽകുകയും ചെയ്തത് എന്നുള്ളത് ചരിത്രത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യമാണ്. 3-ാമതായി അദ്ദേഹം വലിയൊരു പ്രഭാഷകനാണ്. അദ്ദേഹവും വിശുദ്ധ ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിശ്വാസത്തെ സ്ഥിരീകരിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ബസേലിയോസിന്റെ ഉച്ച സ്നേഹിതനും അതീർത്തനുമൊക്കെ ആയിരുന്നു അദ്ദേഹം എന്നാണ്. 3-ാമതായിട്ട് നിസ്സാരെ വിശുദ്ധ ഗ്രിഗോറിയോസിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പരിയമാർ ദീപനാശുവത്തിന്റെ ഇളയ സഹോദരനാണ്. കന്യാസമഠത്തിൽ ചേർന്നു. 381 കൊസ്തന്തിനോസ് പോലീസിലെ സന്നദ്ധദിവസിൽ സത്യവിശ്വാസത്തിനു വേണ്ടി വാദിക്കുകയും സത്യവിശ്വാസത്തിന്റെ പ്രത്യേകമായിട്ട് വിശുദ്ധ ക്രിസ്തുവിന്റെ ക്രിസ്തുവത്തെക്കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യാവതാരം, വീണ്ടെടുപ്പ്, വിശുദ്ധ മാമോദിസ, വിശുദ്ധ കുർബാന എന്നിവയെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വളരെ താത്വിക അടിസ്ഥാനമുള്ളതാണ്. വലിയൊരു തത്വശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ വേദശാസ്ത്രജ്ഞനും പണ്ഡിതനും പ്രസംഗകനും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അനേക സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നടത്താനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥമായ ക്രിസ്തീയ വിശ്വാസം, അത് താത്വിക അടിസ്ഥാനത്തിൽ താത്വികമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുവാനൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് നിസാരെ വിശുദ്ധ ഗ്രിഗോറിയോസിനെ കുറിച്ച് കാണുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ മോശയുടെ ജീവചരിത്രം, സഭാപ്രസംഗി, ഉത്തമഗീതം, ലോർഡ്സ് പ്രയർ, ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യവാന്മാർ എന്നിവയെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, സന്യാസ ജീവിതത്തെ കുറിച്ചുള്ള അതിന്റെ നിയമങ്ങളും അതിന്റെ മറ്റ് ശാസനകളും ഒക്കെ അത് ഉൾക്കൊണ്ടിരിക്കുന്നതായി കൃതിയും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകളായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ കന്യാമറിയാം ദൈവപ്രസവിത്രിയാണ് തിയോടോക്കോസ് എന്നുള്ള വാക്ക് അതിന് കൂടുതൽ പ്രചാരം നൽകുകയും അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കൃതികളിൽ അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ പിതാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ കാണുന്ന കാര്യമാണ്. അടുത്തതായിട്ട് അഗസ്റ്റീനസിനെ കുറിച്ചാണ് വിശുദ്ധ അഗസ്റ്റിൻ സെന്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ ആഫ്രിക്കയിൽ ഹിപ്പോ എന്ന പേരുള്ള സ്ഥലത്ത് അദ്ദേഹം മെത്രാപ്പൊലീസിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകൾ ആണ് കൂടുതലും പാശ്ചാത്യ സഭയിൽ, പാശ്ചാത്യ സഭ എന്ന് പറയുന്നത് നമ്മൾ റോമൻ കത്തോലിക്ക സഭയെ കുറിച്ചാണ് പറയുന്നത്. പാശ്ചാത്യ സഭകൾ റോമൻ കത്തോലിക്ക സഭ മാത്രമല്ല പ്രൊട്ടസ്റ്റന്റ് സഭകളും ഇതിലും കൂടുതൽ പ്രചാരമുള്ള ഒരു വേദചിന്തയാണ്, വേദശാസ്ത്ര ചിന്തയാണ് ഈ സെന്റ് അഗസ്റ്റിന്റെ ചിന്ത എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ഈ മാറ്റർ എന്ന് പറയുന്നത് ഒരു പാപത്തിന്റെ വലിയ സ്വാധീനമുള്ള ഒന്നായിട്ടാണ്. മാറ്റർ ബേസിക്കലി സിൻഫുൾ ആണ്. അപ്പം അത് ഈ പാപത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയാണ്. മനുഷ്യരാശി എന്ന് പറയുന്നത് ഒരു പാപക്കട്ടയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ലംബ് ഓഫ് സിൻ എന്നുള്ള അർത്ഥത്തിലാണ് പാപക്കട്ടയാണ്. അപ്പൊ മനുഷ്യരാശി മുഴുവനും പാപ പങ്കിലമാണ്. പാപത്തിന്റെ വലിയൊരു ഊന്നലാണ് അദ്ദേഹത്തിന്റെ ചിന്തകളിൽ കാണുന്നത്. അപ്പൊ മനുഷ്യനിലുള്ള നന്മകളെക്കാളും അതിനെ അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത് പാപത്തെ കുറിച്ചാണ്. പാപം മനുഷ്യരാശിയെ മുഴുവനും വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ള ചിന്തയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജീവിത പശ്ചാത്തലവുമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം യുവാവായിരുന്ന കാലത്ത് അദ്ദേഹം വളരെ പാപകരമായ ഒരു തെറ്റായ ജീവിത ശരികളിലൊക്കെയുള്ള ആളായിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിച്ചു, ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും അങ്ങനെ വലിയൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരികയും ചെയ്തു. അത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം വലിയൊരു വേദശാസ്ത്രജ്ഞനും സഭാപിതാവുമായിട്ട് ഒക്കെ മാറി. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൺഫഷൻസ് എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സിറ്റി ഓഫ് ഗോഡ് 22 പുസ്തകങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ പുസ്തകമാണ്. അതുപോലെ തന്നെ വിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള 15 വാല്യങ്ങളുള്ള പുസ്തകം ഹോളി ട്രിനിറ്റിയെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ കൂടുതലായിട്ടും വേരോടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആദാമിയ പാപത്തിന്റെ പാപത്തെ കുറിച്ച് പറയുന്നു. അതുപോലെ ജന്മപാപം അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുൻ നിർണയം, അതായത് ദൈവം മുൻ നിർണയിച്ചിരിക്കുന്നു എന്നുള്ള ഒരാശയം. അതുപോലെ തന്നെ കൃപയിൽ മാത്രമാണ് രക്ഷ, കൃപയിൽ കൂടി മാത്രമേ ഉള്ളൂ രക്ഷ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആശയങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വേദശാസ്ത്ര ചിന്തകളിൽ വളരെ പ്രസക്തിയുണ്ട്. അദ്ദേഹം കുടുംബം നൽകുന്നുണ്ട്. ജന്മപാപം എന്ന് പറയുന്ന ആശയം തന്നെ മനുഷ്യന്റെ ലൈംഗികമായ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. പര്യാവർത്തൃ ബന്ധം എന്ന് പറയുന്നത് പാപമംഗിലമാണ്. അപ്പൊ അതുകൊണ്ട് ജന്മപാപം എന്ന് പറയുന്നത് കഴുകുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ മാമോദീസ നടത്തുന്നത്. അത് അപ്പനും അമ്മയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പാപമായ അവസ്ഥ ജന്മപാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് കഴുകപ്പെടുന്നതിന് വേണ്ടിയാണ് മാമോദീസ എന്ന് പറയുന്ന ഉപദാശ ഉള്ളത് എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ വേദശാസ്ത്ര ചിന്തകളിലൊക്കെ വളരെ ആഴമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പൗരസ്ത്യ സഭകളൊക്കെ പുറത്തുള്ള സഭകൾ ഈ ആശയത്തോട് വിരുദ്ധമായ മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ആദാമ്യ പാപം മൂലം മനുഷ്യരാശി മുഴുവൻ ഞാൻ പറഞ്ഞ ലംബ് ഓഫ് സിൻ എന്ന് പറയുന്നത് പോലെ പാപക്കട്ടിയായിട്ട് തീർന്നിരിക്കുന്നു. അപ്പം അതിനകത്ത് നന്മയുടെ അംശമില്ല, മുഴുവനും പാപമംഗിലമാണ് എന്നുള്ള ചിന്തയാണ്. അത് ആദാമ്യ പാപം മൂലം മനുഷ്യരാശി മുഴുവനും പാപമംഗിലമാണ്, ആദാമ്യ പാപത്തിന്റെ ഫലമായിട്ടാണ്. പക്ഷേ ഓർത്തഡോക്സ് പിതാക്കന്മാര് ഈ ഒരു ആശയത്തെ പൂർണ്ണമായിട്ട് ഖണ്ഡിക്കുന്നുണ്ട്. പ്രാധാന്യ പാപം എന്ന് പറയുന്നത് പാപത്തിന്റെ ഒരു ഒരു വിത്ത് മനുഷ്യരാശിയിൽ ഉണ്ടായെങ്കിലും പ്രാധാന്യ പാപത്തിന്റെ ഫലമല്ല നമ്മൾ അനുഭവിക്കുന്നത്. നാം ഓരോരുത്തരും പാപമുള്ള വർഗത്തിലേക്ക്, മനുഷ്യവർഗത്തിലേക്ക് ജനിക്കുന്നു. ആദാം ചെയ്തത് പോയതുകൊണ്ട് നമ്മൾ പാപഭാവികളായി തീർന്നു എന്നുള്ള ആശയമല്ല. ആദാം പാപം ചെയ്തത് മൂലം പാപ സ്വഭാവം മനുഷ്യരാശിയിൽ വന്നു എന്നുള്ളത് മാത്രമല്ല, ആദാം പാപം ചെയ്തുകൊണ്ട് അതിന്റെ പാപഫലം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. നാമം പാപമുള്ള മനുഷ്യവർഗത്തിലേക്ക് ജനിക്കുന്നത് മൂലം ആ സ്വഭാവം നമ്മിലുണ്ടായി എന്നുള്ളത് മാത്രമാണ്, പാപഫലം നമ്മളുണ്ടായെന്നുള്ള അർത്ഥത്തിലല്ല. സഭാ പിതാക്കന്മാര് സഭ ഓർത്തഡോക്സ് പിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ മനുഷ്യരാശി മുഴുവനും പാപ മംഗലമായി പാപക്കട്ടിയായിട്ട് തീർന്നുവെന്നുള്ള ആശയത്തോടും നമ്മൾ പിതാക്കന്മാരെ വളരെ വിരുദ്ധ മനോഭാവമാണ് കാണിച്ചിട്ടുള്ളത്. മനുഷ്യരെ ആദാമിന്റെ പാപം മൂലം മനുഷ്യ ദൈവത്തിലുള്ള മനുഷ്യനിലുള്ള ദൈവ രൂപ ദൈവ സാരൂപ്യം ദൈവസ്വരൂപം നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഡിസ്ഫിഗേർഡായിട്ട് മാറിയിട്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞാൽ അതിന് അതിന്റെ ഒരു ഒരു നഷ്ടപ്പെടുകയല്ല ചെയ്തത്, അതിന് വികൃതം വൈകൃതം സംഭവിച്ചെന്ന് മാത്രം, വീഴ്ച സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മനുഷ്യൻ സമ്പൂർണമായിട്ട് ഭാവിയായി അവനിലുള്ള നന്മ മുഴുവനും ഇല്ലാതായി ആ ദൈവസ്വരൂപം മുഴുവനും അവർ നഷ്ടപ്പെട്ടു എന്നുള്ള പഠിപ്പിക്കല് ഓർത്തഡോക്സ് പിതാക്കന്മാര് പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ജന്മപാപം കഴുകാനാണ് മാമോദീസ മനുഷ്യന്റെ ലൈംഗിക ജീവിതം മൂലം അപ്പനും അമ്മയും തമ്മിലുള്ള വിവാഹ ജീവിതം മൂലം വിവാഹിതരാണെങ്കിൽ പോലും അവര് അവരുടെ ബന്ധം എന്ന് പറയുന്നത് പാപത്തിന്റെ ഒരവസ്ഥയാണ്. അപ്പൊ അതുമൂലമാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അതുകൊണ്ട് അത് കഴുകാൻ വേണ്ടിയുള്ളതാണ് മാമോദീസ എന്ന് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നില്ല. അപ്പൊ പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയുന്നതിന് തെറ്റായ വ്യാഖ്യാനമാണ് അവിടെ കൊടുക്കുന്നത്. ഇതിൽ വേദവസ്ഥാൻ തന്നെ പറയുന്നു, എബ്രായ ലേഖനം 13:4 വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാണ് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭാര്യാവർത്തൃ ബന്ധം പാപമംഗലമാണെന്നോ പാപത്തിന്റെ സ്വഭാവം അതിലുണ്ടെന്നോ ഒന്നും അവിടെ അർത്ഥമാകുന്നില്ല. മാമോദീസ എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത അനുസരിച്ച് അത് ക്രിസ്തുവിനോട് ചേർക്കപ്പെടുവാനുള്ളതാണ്. ക്രിസ്തുവിന്റെ സഭ ശരീരമായ സഭയോട് ചേരുന്നു, ക്രിസ്തുവിനോട് ചേരുന്നു. ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായ ഈർപ്പിന്റെ അനുഭവത്തിലേക്ക് വന്ന് ഒരു പുനർജനനത്തിന്റെ അനുഭവത്തിൽ വരുന്നു എന്ന് മാത്രമാണ്. അല്ലാതെ ജന്മപാപം കഴുകിക്കളയാനുള്ളതല്ല ആണ് എന്നുള്ള ഒരു ചിന്ത ഓർത്തഡോക്സ് പിതാക്കന്മാരുടെ പഠിപ്പിക്കലില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ത്രിത്വത്തെ കുറിച്ചുള്ള ത്രിത്വത്തിലുള്ളതായ യോജിപ്പ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവർ മൂന്ന് പേരും തമ്മിലുള്ള യോജിപ്പ് സാരാംശത്തിലാണ് എന്നുള്ളതാണ്. ഊസിയ എന്ന് പറയുന്ന വാക്ക് സാരാംശം, എസൻസ് എന്നുള്ള വാക്കാണ്. അപ്പൊ അതിലാണ് യോജിപ്പുള്ളത്. ഇത് മൂന്നും ചേർന്നിരിക്കുന്നത് ഈ ഊസിയായിലാണ്. സാരാംശത്തിലുള്ള യോജിപ്പാണ് ഉള്ളത് എന്നുള്ള ചിന്തയല്ല ഓർത്തഡോക്സ് പിതാക്കന്മാർക്കുള്ളത്. സെന്റ് അഗസ്റ്റിൻ പഠിപ്പിച്ച സാരാംശത്തിലുള്ള ചിന്തയാണെന്നാണ് നമ്മൾ പറയുന്നത്. പിതാവിലാണ്, ഏക്കൻ സഭകളും പിതാക്കന്മാരും ഒക്കെ പറയുന്ന പിതാവിലാണ് ഈ യോജിപ്പ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രത്യേക ദൈവം, ആ യോജിപ്പെന്ന് പറയുന്നത് പിതാവാം ദൈവം, പിതാവിലാണ് ഇത് മൂന്നും യോജിച്ചിരിക്കുന്നത് എന്നുള്ള ആശയം അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നോ പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പഠിപ്പിക്കുന്നില്ല. അപ്പൊ പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ള ചിന്തയാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ പിതാവിൽ നിന്ന് പുറപ്പെട്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളുടെ വിശ്വാസ പ്രമാണത്തിലും നമ്മൾ ആ നിലയിലാണ് ചൊല്ലുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ പരിശുദ്ധ ഗുഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ള ചിന്തയാണ് കിഴക്കൻ സഭകളൊക്കെയും പുലർത്തുന്നത് വിശ്വസിക്കുന്നത് നമ്മൾ ഏറ്റു പറയുമ്പോൾ. അതുപോലെ തന്നെ രക്ഷ എന്ന് പറയുന്നത് കൃപയിൽ മാത്രമാണ് രക്ഷ എന്നുള്ള ആശയം സെന്റ് അഗസ്റ്റിൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. യാക്കോബിന്റെ ലേഖനം 2:26 പറയുന്നുണ്ട്. അപ്പൊ കൃപയിൽ മാത്രമാണ് രക്ഷ, നമുക്ക് യാതൊരു റോളും ഇല്ല. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുടെ അനുഭവം ഉള്ളൂ എന്നുള്ള ചിന്തയാണ്. ആ ചിന്തയല്ല, ദൈവത്തിന്റെ കൃപയിലാണ് രക്ഷയുടെ അനുഭവമെങ്കിലും നമുക്കും അതിനകത്ത് പങ്കാളിത്തമുണ്ട്. നമുക്ക് വിശ്വാസം മൂലം, നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയണം, പ്രവൃത്തി ഉണ്ടാകണം. വിശ്വാസം ഉണ്ടാകണം, പ്രവൃത്തി ഉണ്ടാകണം. അല്ലാതെ രക്ഷ കൃപയിൽ മാത്രം അടിസ്ഥാനപ്പെട്ടതല്ല. മനുഷ്യന്റെ പ്രയത്നവും മനുഷ്യന്റെ സഹകരണവും ആ രക്ഷയുടെ പ്രവർത്തനത്തിൽ, രക്ഷയിലേക്കുള്ള വളർച്ചയിൽ മനുഷ്യന്റെ പ്രയത്നവും മനുഷ്യന്റെ സഹകരണവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവത്തിന്റെ കൃപയാണ് അതിനെ പൂർണ്ണമാക്കുന്നതെങ്കിലും മനുഷ്യന്റെ സഹകരണവും പ്രവർത്തനവും അതിന്റെ അധ്വാനവും അതിനകത്ത് വളരെ പ്രധാനമാണ്. രക്ഷയുടെ പാതയിൽ വളരെ പ്രധാനമാണ് എന്നാണ് ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ ആ നിലയിലാണ് പഠിപ്പിക്കുന്നത്. അഗസ്റ്റിന്റെ ചിന്ത അങ്ങനെയുള്ളതല്ലായിരുന്നു. മറ്റേതൊരു അടുത്തതായിട്ട് നമ്മൾ കാണുന്ന മുൻനിർണയത്തെ കുറിച്ചാണ്. എന്താണ് മുൻനിർണയം? അപ്പം ദൈവത്തിനൊരു മുൻവിധിയുണ്ട് എല്ലാത്തിനെ കുറിച്ച്. അപ്പൊ ആ വിധി അനുസരിച്ചേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പൊ ആ വിധിക്ക് അനുസരണമായിട്ട് മാത്രമേ ആളുകൾക്ക് ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ.
ഇപ്പം പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നമ്മൾ കാണുന്നത് ഇത് കാൽവിന്റെ ചിന്താഗതിയും ഇതിനോട് വളരെ സാധാരണമുള്ളതാണ്. കാൽവിനും വിശ്വസിച്ചതും പഠിപ്പിച്ചതും വായിച്ചത് തന്നെയാണ്. അപ്പൊ ഒരു മുൻനിർണയമുണ്ട് എന്നുള്ളൊരു ആശയമാണ്. അപ്പൊ ഇത് നമ്മുടെ പിതാക്കന്മാര് പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നുണ്ട്. അപ്പം ഇസ്ലാം വിശ്വാസത്തിൽ ഒരു കിസ്മത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട്, വിധിയിലുള്ള വിശ്വാസം. അപ്പൊ അതിനോട് വളരെ സാധാരണമുള്ള ഒരു ചിന്തയാണ് ഇവിടെ ഉള്ളത്, അഗസ്റ്റിന്റെ ചിന്താഗതി. അപ്പൊ അവിടെ മുൻവിധി അല്ലെങ്കിൽ മുൻനിർണയത്തിൽ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ മനുഷ്യന്റെ പ്രയത്നം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമില്ലാത്തതായി തീരും. അപ്പൊ എനിക്ക് എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഞാൻ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് പോകും, ഞാൻ മഹത്വത്തിൽ പ്രവേശിക്കും. അപ്പൊ വേറൊരാളിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ദൈവത്തിന്റെ വിധിയെങ്കിൽ ആ ആൾ എത്ര പ്രാർത്ഥിച്ചതുകൊണ്ടും ആത്മീയ ജീവിതം നയിച്ചതുകൊണ്ടും ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഈ ഒരു ആശയത്തെ ഇതിനോട് വിരുദ്ധമായിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥന്മാർ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. നമ്മൾ വിശ്വസിക്കുന്നതാ നിലയിൽ തന്നെയാണ്. ഒരു മുൻവിധി എന്നുള്ള ഒരു ആശയമില്ല. ദൈവത്തിന് എന്ത് സംഭവിക്കണം എന്നുള്ളത് അറിയാമെന്നല്ലാതെ ഒരു മുൻ നിർണയം ഒരാൾ ഇങ്ങനെ ആയി തീരണം എന്നുള്ള ഒരു വിധി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിനെ നമുക്ക് ന്യായീകരിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് അഗസ്റ്റിന്റെ ചിന്താഗതിയിൽ ഈ മുൻവിധി എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു മുൻ നിർണയം എന്നുള്ള ഒരു ആശയത്തിന് വളരെ ആഴമായ ഒരു ഊന്നലുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ പിതാക്കന്മാര് അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ കപ്പദോക്യൻ പിതാക്കന്മാരുടെയും അഗസ്റ്റിന്റെയും ഇതിനെ ഇതൊരു ഒരു വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു പഠനം മാത്രമാണിത്. ധാരാളം കാര്യങ്ങൾ ഇവരുടെ ചിന്തകളിലും വേദശാസ്ത്രങ്ങളിലും ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ അതിനെക്കുറിച്ച് അറിയേണ്ട ആളുകൾ അതിനുള്ള ധാരാളം സാധ്യതകൾ നമ്മുടെ ഇന്റർനെറ്റിലും ഒക്കെ ഉണ്ട്. ഈ അഗസ്റ്റിന്റെ വേദശാസ്ത്രം, അപ്പോൾ കപ്പദോക്യൻ പിതാക്കന്മാരെ കുറിച്ചുള്ളതായ വേദശാസ്ത്രം ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ധാരാളം മാർഗങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ധാരാളമായിട്ട് ഇങ്ങനെയുള്ള ബുക്കുകൾ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ഇന്നും ഇത്രയും കാലങ്ങൾ, ഇപ്പൊ ഇത്രയും നൂറ്റാണ്ടുകൾക്കും 4-ാം നൂറ്റാണ്ട് ജീവിക്കുന്ന പിതാക്കന്മാരാണെങ്കിൽ പോലും ഇന്നും ഇവരുടെ വേദശാസ്ത്രവും ഇവരുടെ താത്വീയ ചിന്തകളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇപ്പം അത് ആ രീതിയിൽ ഇന്നും അതിനെക്കുറിച്ചുള്ള റിസർച്ചുകളും ഒക്കെ പഠനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അടുത്ത യൂണിറ്റ് 2-ലേക്ക് വരികയാണ്. അവിടെ കിഴക്കൻ സഭകൾ, ഈസ്റ്റേൺ ചർച്ചസ് എന്നുള്ളതാണ് വിഷയം. അവിടെ ഓർത്തഡോക്സ് വിശ്വാസം എന്നാൽ എന്ത്, സഭാവിഭാഗങ്ങൾ ഏവ, ഓർത്തഡോക്സി എന്നാൽ എന്ത്, ഓർത്തഡോക്സി എങ്ങനെ വളരുന്നു, കൽക്കതോന്യ സഭകളോസ്, ഈ ആശയങ്ങളാണ് ഇവിടെ സഭകളെ കുറിച്ച്. കിഴക്കൻ സഭകൾ, ഇപ്പൊ പടിഞ്ഞാറൻ സഭ എന്ന് പറയുന്നത് റോം കത്തോലിക്ക സഭയാണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പം കിഴക്കൻ സഭകൾ ഓർത്തഡോക്സ് സഭകളായിട്ടാണ് പ്രധാനമായിട്ട് ചിന്തിക്കപ്പെടുന്നത്. ഇവിടെ മൂന്ന് തരംതിരിവുകൾ നമുക്ക് കാണാം. വേദശാസ്ത്രപരമായ സഭകളെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് റോമൻ കത്തോലിക്ക സഭ, രണ്ടാമതായിട്ട് ഓർത്തഡോക്സ് ചർച്ചസ്, മൂന്നാമതായിട്ട് പ്രൊട്ടസ്റ്റന്റ് സഭകൾ. ഇത് കൂടാതെ ധാരാളം ചർച്ചസ് ഇന്ന് നിലവിൽ വരുന്നുണ്ട്. അപ്പം ഇൻഡിപെൻഡന്റ് ഡിനോമിനേഷൻസ് ധാരാളമായിട്ടുണ്ട്. അല്ലാതെ തന്നെ യഹോവ വിറ്റ്നസ് അങ്ങനെയുള്ളതായ ചില സഭകളുണ്ട്. ഇതെല്ലാം പ്രൊട്ടസ്റ്റന്റ് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ റോമൻ കത്തോലിക്ക പ്രധാനമായിട്ട് ഈ മൂന്ന് തരംതിരിവുകൾ വേദശാസ്ത്രപരമായിട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഇവിടെ ഈ സഭകളുടെ ഒരു 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 തരംതിരിവിനെ കുറിച്ച്, എങ്ങനെയാണ് ഈ വിഭജനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചെറിയ ചിന്ത നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആദ്യമായിട്ട് സഭ നമുക്കറിയാം യൂണിവേഴ്സലായിട്ടുള്ളൊരു സഭയാണ് ഉണ്ടായിരുന്നത്. ഓരോ ദേശീയമായിട്ട് സഭകൾക്ക് അവരുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളും വേദശാസ്ത്രങ്ങളും ആരാധനാ മാർഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും സഭയുടെ ഒരു പാരമ്പര്യം പൊതുവായിട്ടുള്ള ഒന്നായിരുന്നു. അതിൽ നിന്ന് ആദ്യത്തെ വിഭജനം ഉണ്ടാകുന്നത്, ഒരു ഗേറ്റ്സ്കിസം ഉണ്ടാകുന്നത് AD 451 കൗൺസിൽ ഓഫ് കാൽസിഡൻ. ഇതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുട്ടികളുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് പഠിച്ചിട്ടുള്ള ഒന്നാണ്. കൽക്കതോന്യ സുന്നോദോസ് എന്ന് പറയുന്നത്, ഈ കൽക്കതോന്യ സുന്നോദോസ് AD 451 കൗൺസിൽ ഓഫ് കാൽസിഡൻ നടന്നു. അവിടെ വലിയൊരു വേർതിരിവ് ഉണ്ടായി. യൂണിവേഴ്സൽ ചർച്ചസിന്റെ ഒരു ഫസ്റ്റ് ഡിവിഷൻ ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ്. അപ്പോ പ്രധാനമായിട്ട് അതിന് കാരണമായിട്ടുന്ന ക്രിസ്തുവിന്റെ ആളത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ്, അതിനെക്കുറിച്ചുള്ള ഭിന്നതയാണ്. വേദശാസ്ത്രപരമായ തർക്കങ്ങളും ഭിന്നതകളുമാണ് അതിന് കാരണമായി തീർന്നത്. അപ്പൊ അതിന് ക്രിസ്തുവിന്റെ ആളത്വത്തിലെ ദൈവത്വം മനുഷ്യത്വം എന്നീ സ്വഭാവങ്ങളുടെ കൂടിച്ചേരൽ സംബന്ധിച്ച് ഉള്ള അവ രണ്ടായി നിലകൊണ്ടിരുന്നു എന്ന് നിശ്ചയിച്ച സുന്നതോസാണ് കൽക്കരോന്യ സുന്നതോസ്. ക്രിസ്തുവിന്റെ ആളത്വത്തെ സംബന്ധിച്ചുള്ള ഭിന്നതയാണ്. അപ്പം ക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും രണ്ടായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് കൽക്കരോന്യ സുന്നതോസ് സുന്നതോസ് നിർവചിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആ സുന്നതോസിന്റെ ഒരു പ്രധാന കൺക്ലൂഷൻ അതായിരുന്നു. പക്ഷെ അതിനോട് വിഭിന്നമായിട്ട് അതിനോട് വിരുദ്ധമായിട്ട് നിന്ന സഭകളാണ് ഓറിയന്റൽ ചർച്ചസ് എന്ന് പറയുന്നത്, നമ്മൾ ഉൾപ്പെട്ട സഭകൾ. അങ്ങനെ ഒരു ഒരു കാലിഫോർണിയൻ ചർച്ചസ് അല്ല, ആന്റി കാലിഫോർണിയൻ ചർച്ചസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് കത്തോലിക്ക സഭയും ബൈസാന്റിയൻ സഭകളും, അതായത് ഈസ്റ്റേൺ ചർച്ചസും ഗ്രീക്ക് റഷ്യൻ ഇങ്ങനെയുള്ളതായ ചർച്ചസ് എല്ലാം ഒരു ഭാഗത്തും ഓറിയന്റൽ സഭകൾ മറ്റു ഭാഗത്തും നിലനിന്നിരുന്നു. അപ്പൊ ഇതിന്റെ ഈ ഒരു വേദശാസ്ത്രപരമായ അനൈക്യമാണ് ഈ ഒരു തരംതിരിവിന് പ്രധാനമായിട്ടും കാരണമായി തീർന്നു. രണ്ടാമത്തെ തരംതിരിവ് എന്ന് പറയുന്നത് AD 1054 അതായത് റോമൻ സഭയും റോമൻ കത്തോലിക്ക സഭയും ബൈസാന്റിയൻ സഭകളും ഈസ്റ്റേൺ ചർച്ചസ് ഗ്രീക്ക് റഷ്യൻ അങ്ങനെയുള്ളതായ ഈസ്റ്റേൺ ചർച്ചസും തമ്മിൽ ഉള്ള ഒരു വേർപിരിവ് അവിടെ ഉണ്ടായി. രണ്ടാമത്തെ വിഭജനം അതായിരുന്നു AD 1054. അതിന് പ്രധാനമായിട്ടും വെറും വേദശാസ്ത്രപരമായ തർക്കങ്ങളാണ് അതിന് കാരണമായി തീർന്നത്. പരിശുദ്ധാത്മാവിന്റെ പുറപ്പെടൽ അത് പിതാവിൽ നിന്നാണോ അല്ലെങ്കിൽ പിതാവിൽ നിന്ന് പുത്രൻ നിന്നോ ആണോ പുറപ്പെടുന്നത്, ഈ ഒരു വലിയ താർക്കിക വിഷയമായിരുന്നു, തർക്കമായിരുന്നു ആ രണ്ടാമത്തെ വിഭജനത്തിന് കാരണമായി തീർന്നത്. അപ്പൊ അതുമൂലമായിട്ട് റോമൻ കത്തോലിക്ക സഭയും ബൈസാന്റിയൻ സഭകളും തമ്മിൽ പരസ്പരം വേർപിരിയുകയും അന്യോന്യം മുടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. റോമിലെ പാപ്പ കോൺസ്റ്റാന്റിനോപ്പിലുള്ളതായ പാത്രികസ്മ മുടക്കുകയും പാത്രികസ് തിരിച്ച് റോമൻ പാപ്പായി മുടക്കുകയും, അങ്ങനെ വലിയൊരു തരംതിരിവ് അവിടെ ഉണ്ടായി AD 1054. മൂന്നാമത്തെ പിരിവുണ്ടാകുന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയ റിഫോർമേഷന്റെ ഭാഗമായിട്ട് നവീകരണത്തിന്റെ ഭാഗമായിട്ട് 1531 പോപ്പ് ലിയോ ആണ് മാർട്ടിൻ ലൂതറെ മുടക്കിയതിലൂടെ ഒരു മൂന്നാമത്തെ തരംതിരിവ് സഭയിൽ ഉണ്ടായി, യൂണിവേഴ്സൽ ചർച്ച് ഉണ്ടാകുകയാണ്. അപ്പം റിഫർമേഷൻ ഉണ്ടായി, നവീകരണവാദക്കാർ വന്നു, അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റേതായിട്ടുള്ള ഒരു ഉൽപ്പത്തി അതുമൂലം സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് ഇങ്ങനെയുള്ള മൂന്ന് പ്രധാന തീവുകളാണ് ചരിത്രത്തിൽ സഭാചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. റോമൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന പ്രത്യേകതകൾ അവിടെ പോപ്പിന്റെ പ്രാധാന്യം നമുക്കറിയാം. പോപ്പ് എന്ന് പറയുന്ന ആള് അതിന് പോപ്പിന്റെ അപ്രമാദിത്വം അല്ലെങ്കിൽ ഇൻഫാലിബിലിറ്റി എന്നുള്ള ആശയമാണ്. അപ്പം അതിനെ ചോദ്യം ചെയ്യപ്പെടാൻ തക്ക ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു അപ്രമാദിത്വം പോപ്പിനുണ്ട് എന്നുള്ളതാണ്. പോപ്പ് പത്രോസിന്റെ ശരിയായ പിൻഗാമിയാണ്, പത്രോസിന് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്രധാനമായിട്ടുള്ള സ്ഥാനമുണ്ട്. പത്രോസിന്റെ മുകളിലാണ് സഭ വണ്ടിപ്പെട്ടത്. അതുകൊണ്ട് പത്രോസിന്റെ പിൻഗാമിയായിട്ടുള്ള ആളാണ് ആഗോള സഭയുടെ തലവനായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇൻഫാലിബിലിറ്റി ഉണ്ട്. ഇത് ഈ ഒരു ആശയമാണ് റോമൻ കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട അവരുടെ സഭാഘടനയിലുള്ളതായ പ്രധാനപ്പെട്ട നിലപാട്. അതുപോലെ തന്നെ വേദപുസ്തകത്തെ കുറിച്ചുള്ളത്, വേദപുസ്തകവും പാരമ്പര്യവും, വേദപുസ്തകത്തെ പോലെ തന്നെ പാരമ്പര്യവും കാനോനുകളും അടിസ്ഥാന പ്രമാണങ്ങളായിട്ടാണ് അവിടെ വിശ്വസിക്കപ്പെടുന്നത്. വേദപുസ്തകം പോലെ തന്നെയാണ് പാരമ്പര്യവും കാനോനുകളും എന്നുള്ള ഒരാശയമാണ്. മൂന്നാമതായിട്ട് അമലോത്ഭവം, നമുക്ക് അറിയാവല്ലോ അമലോത്ഭവം, അതായത് മാതാവ് പാപം കൂടാതെ ജനിച്ചവളാണെന്നുള്ള ഒരു ചിന്തയാണ്. ഇപ്പം മാതാവിന് പാപമില്ല, ജന്മപാപമില്ല, മാതാവ് നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്, അവൾക്ക് പാപമില്ലാതെ ജനിച്ചവളാണ്. ഇപ്പം അവൾക്ക് മാതാവിന്റെ ദൈവത്തോട് തന്നെ അടുത്തു നിൽക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് മാതാവിന് കൊടുത്തിട്ടുള്ളത്. അമലോത്ഭവം ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്നുള്ള കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബസ്പുർഖാന, അങ്ങനെ ഒരു സ്ഥലമുണ്ട് അല്ലേ, ഒരു ജനന സ്ഥലമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആശയവും അവിടെ പ്രധാനപ്പെട്ട ചിന്തയാണ്. കത്തോലിക്ക സഭയുടെ വേദശാസ്ത്രത്തിലും അവരുടെ ആത്മീയ ജീവിതത്തിലും പ്രധാനമുള്ളത്. അതുപോലെ കുർബാനയിലെ വസ്തുമായിട്ട സിദ്ധാന്തം, അതായത് അപ്പവും മീനും ശരിയായ ശരീരവും രക്തവുമായിട്ട് അതിന്റെ വസ്തു ആ മാറ്റർ തന്നെ അത് മാറ്റപ്പെടുന്നു എന്നുള്ള ഒരു ആശയമാണ്. അത് ശരീരം അതിന്റെ അത് ഗോതമ്പപ്പവും മീനുമായിട്ടല്ല, അത് ശരീരവും രക്തവുമായിട്ട് തന്നെ ഒരു വസ്തു മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ചിന്തയാണ് അവിടെ നമ്മൾ കാണുന്നത്. പ്രൊട്ടസ്റ്റന്റ് സഭകളിലേക്ക് അവരുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ഇൻഡിവിജ്വൽ സാൽവേഷനാണ്. സഭയിൽ കൂടിയുള്ള രക്ഷ പദ്ധതിയല്ല, ഓരോ വ്യക്തിയും ക്രിസ്തുവുമായി നേരിട്ട് ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് സഭയുടെ പ്രത്യേകമായ ഒരു ഒരു പരിരക്ഷയും സഭയുടെ അംഗത്വം ഒന്നും അവന്റെ രക്ഷാപദ്ധതിയിൽ പ്രധാനമല്ല. അപ്പൊ അവന് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അവന് വ്യക്തിപരമായിട്ട് അവന് രക്ഷയുടെ അനുഭവത്തിലേക്ക് അവന് പോകുന്നുണ്ട്. സഭ എന്ന് പറയുന്നതിന് വലിയൊരു പ്രാധാന്യമൊന്നുമില്ല. സഭ എന്ന് പറയുന്നത് അങ്ങനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന ആളുകളുടെ ഒരു കൂട്ടം മാത്രമാണ്. ആ സഭയിലൂടെ അല്ല രക്ഷയുടെ പാതയിലേക്ക് മനുഷ്യൻ പോകുന്നത്, അവന്റെ വ്യക്തിപരമായി ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്കാണ്. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും വലിയ വ്യത്യാസം തോന്നുന്നില്ലെങ്കിലും വേദശാസ്ത്രപരമായിട്ട് വലിയ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് ഇത് രണ്ടും. ഞാൻ സഭയിലൂടെ രക്ഷയിലേക്ക് ഞാൻ വളരുന്നു എന്ന് പറയുന്നതും ഞാൻ വ്യക്തിപരമായി രക്ഷയിലേക്ക് വളർന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സഭയുടെ അംഗമായി രക്ഷിക്കപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടമാണ് സഭ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ അത് അവരുടെ ചിന്തയിൽ വ്യക്തിയുടെ പ്രാധാന്യമാണ്, ഇൻഡിവിജ്വലിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ്, ഇൻഡിവിജ്വലാണ് പ്രധാനം. അവിടെ സഭയുടെ ചോദാശിക ജീവിതമോ സഭാ ജീവിതമോ ഒന്നും വളരെ ഇമ്പോർട്ടന്റ് അല്ല. അങ്ങനെ ഒരു കൂട്ടം ഉണ്ടാകണമെന്നുള്ളതല്ലാതെ അതിലുപരിയായി അതിനകത്ത് വലിയ പ്രാധാന്യമില്ല. അപ്പൊ വ്യക്തിയുടെ സ്വതന്ത്ര ചിന്തയ്ക്കാണ് പ്രധാനം. അപ്പൊ അതിനകത്ത് സഭയുടെ പാരമ്പര്യങ്ങളൊന്നും ഞാൻ അനുസരിക്കണമെന്നില്ല, നിയമങ്ങളൊന്നും ഞാൻ അനുഷ്ഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്റെ വ്യക്തിപരമായി ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെ എനിക്ക് രക്ഷയിലേക്ക് വളരാം. സഭ അവിടെ അപ്രധാനമാണ്. അതുപോലെ തന്നെ വേദപുസ്തകത്തിന്റെ അപ്രമാദിത്വം, അതിനെ ഐഡലൈസ് ചെയ്യുകയാണ്, വേദപുസ്തകത്തെ വിഗ്രഹവൽക്കരിക്കുന്ന ഒരു ചിന്തയാണ്. വേദപുസ്തകത്തിന് അപ്പുറമായിട്ടുള്ള ഒന്നിനെയും വിശ്വസിക്കുവാനായിട്ട് സന്നദ്ധരല്ല. വേദപുസ്തകമാണ് സകലത്തിലും അത് 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 പൂർണ്ണതയുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വാക്കുകൾ പോലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. ഇപ്പൊ സഭയുടെ പാരമ്പര്യങ്ങളോ സത്യവിശ്വാസത്തിന് വേണ്ടി പിതാക്കന്മാരെ സഹിച്ചതായിട്ടുള്ള അവരുടെ ത്യാഗങ്ങളോ സഹദേവന്മാരുടെ മരണങ്ങളോ ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. വേദപുസ്തകത്തിൽ എന്ത് പറയുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിലപ്പുറമായിട്ടുള്ള പാരമ്പര്യങ്ങളും ചരിത്രമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. സത്യവിശ്വാസം ഇത്രയും കാലഘട്ടങ്ങളിൽ കൂടെ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതും അതിനകത്ത് പിതാക്കന്മാരുടെ സംഭാവനകൾ എന്താണെന്നുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു അംഗീകാരമോ ബഹുമാനമോ ഇല്ല, അതൊന്നും ആവശ്യമില്ലെന്നുള്ളതാണ്. അപ്പൊ വ്യക്തി ചില പുസ്തകം അതിൽ കൂടെയുള്ള രക്ഷാപദ്ധതി എന്നുള്ള ചിന്ത മാത്രം, അല്ലാതെ ചരിത്രമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അവിടെ ആവശ്യമില്ല. അത് അതിനെ നെഗറ്റീവായിട്ട് ആവശ്യമുള്ളത് മാത്രമല്ല, അത് നമ്മൾ വിശ്വസിക്കുന്നത് കൂടി ശാപമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ആശയമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വചനം പ്രസംഗിക്കുന്നിടത്താണ് സഭയുള്ളത്. വചനമാണ് പ്രധാനം, വചന പ്രസംഗം. വേദപുസ്തകം വ്യാഖ്യാനിക്കുക, അപ്പൊ അത് വ്യാഖ്യാനിക്കുന്ന വ്യക്തിയുടെ വ്യാഖ്യാന സ്വാതന്ത്ര്യമാണ്. അപ്പൊ അവിടെ നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ഒരാൾ പ്രസംഗിക്കുമ്പോൾ ആ സഭയുടെ വിശ്വാസത്തിനും പാരമ്പര്യത്തിനും ചരിത്രത്തിനും അധീനമായിട്ട് നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് തോന്നുന്ന പോയി വിളിച്ചു പോകാനും വിളിച്ച് പ്രസംഗിക്കാനുമായിട്ട് ആർക്കും അവകാശമില്ല. സഭയുടെ അംഗമായിട്ട് നിൽക്കുമ്പോൾ സഭയുടെ പാരമ്പര്യവും പഠിപ്പിക്കലും വിശ്വാസവും അതിന്റെ അടിസ്ഥാനത്തിലാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. സഭയ്ക്ക് സഭയുടേതായ പാരമ്പര്യങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ആരാധനകളുണ്ട്, ആത്മീയതയുണ്ട്. അതിനടിസ്ഥാനമായിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലെ, വ്യക്തിക്ക് തോന്നുന്ന രീതിയിൽ എന്തും വ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ചിന്തയല്ല അതിനകത്ത് നമ്മൾ കാണുന്നത്. അത് വ്യക്തിയുടെ പ്രസംഗത്തിനനുസരണമായിട്ട് അത് വ്യക്തി പ്രസംഗിക്കും, വചനം പ്രസംഗിക്കുന്നിടത്ത് സഭയുണ്ട് എന്നുള്ള ചിന്തയാണ്. സുവിശേഷ പ്രവർത്തനമാണ് വരം പ്രധാനം. ആരാധനയും ആത്മീയ വ്യക്തിപരമായ സഭാപരമായ ആത്മീയമായ മുന്നേറ്റങ്ങളോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള സാധനങ്ങളോ ഇതൊന്നും പ്രധാനമല്ല. സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ അപ്പോസ്തോലിക് സക്സഷൻ, പ്രീസ്റ്റ്ഹുഡ്, ഇതിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. പ്രൊട്ടസ്റ്റന്റ് സഭകൾ വിശ്വസിക്കുന്നില്ല. അപ്പോസ്തോലികമായ പിന്തുണയ്ക്ക് പ്രാധാന്യമില്ല. അപ്പോസ്തോലന്മാരുടെ അല്ലെങ്കിൽ അവർ അപ്പോസ്തോലിക പിതാക്കന്മാരുടേതായിട്ടുള്ള സംഭാവനകൾ ഇതൊന്നും അവിടെ പ്രധാനപ്പെട്ടതല്ല. പ്രീസ്റ്റ്ഹുഡ് ആവശ്യമില്ല. പ്രീസ്റ്റ്ഹുഡ് ആവശ്യമില്ലാത്തത് കൊണ്ട് ഒരു സാക്രമെന്റൽ ലൈഫ് ആവശ്യമില്ല. സാക്രമെന്റ് കൗദാശികമായ ജീവിതമൊന്നും പ്രധാനമല്ല. അതുപോലെ തന്നെ വിശുദ്ധന്മാര് ആവശ്യമില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് പ്രധാനമായിട്ടും പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ചിന്തകളിലും അവരുടെ ജീവിതത്തിലും ജീവിത രീതികളിലും ആരാധനാ രീതികളിലും ഒക്കെ നമ്മൾ കാണുന്ന പ്രത്യേകത. ഈ നാമെന്താണ് വിശ്വസിക്കുന്നത്, സഭകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ വിശ്വാസം എന്താണ് എന്നുള്ളതാണ്. ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ അത് പരമ്പര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്നുള്ളത് ലോകമെങ്ങുമുള്ള ഓർത്തഡോക്സ് സഭകളുടെ പൊതുവായ കാര്യങ്ങൾ, വിശ്വാസത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് സ്ത്രീഹന്മാർക്കെല്ലാം തുല്യ അധികാരമാണുള്ളത്. പത്രോസ് എന്ന് പറയുന്ന ആളിന് മാത്രമല്ല, പത്രോസിന്റെ മുകളിലല്ല സഭ പണിതിരിക്കുന്നത്, പത്രോസിന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന്റെ കൺഫക്ഷന്റെ മുകളിലാണ്. നീ ദൈവത്തിന്റെ പുത്രനാ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിന്റെ ക്രിസ്തുവിന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്ന ആ വിശ്വാസത്തിന്റെ മുകളിലാണ് സഭയുടെ അടിസ്ഥാനം. അല്ല, പത്രോസ് എന്ന് പറയുന്ന ആള് അതിന് മറ്റ് സ്ത്രീഹന്മാരെക്കാൾ ഉപരിയായി പത്രോസിന് സ്ഥാനമുണ്ടെന്നോ, അല്ലെങ്കിൽ സ്ഥാനമെന്ന് പറയുന്നത് മൂപ്പന്മാരെ മൂപ്പനാണെന്നുള്ള അർത്ഥത്തിൽ പത്രോസിന് സ്ഥാനമുണ്ട്, സമന്മാരിൽ മുമ്പൻ എന്നുള്ള സ്ഥാനം. സമന്മാരിൽ മുമ്പൻ, എല്ലാവരും സമന്മാരാണ്. നമുക്കറിയാം ദിവസത്തിൽ ആരാണ് മുമ്പൻ എന്നുള്ള നിലയിലുള്ള തർക്കങ്ങൾ അപ്പോസ്തലന്മാരുടെ ലസികന്മാരുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായതായിട്ട് പറയുമ്പോൾ കർത്താവ് അവിടെ പറയും നിങ്ങളിൽ ആരാണ് മുമ്പനില്ലേ, മുമ്പൻ അങ്ങനെയുള്ള ഒരു വേർതിരിവ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്, അത് ജാതികളാണ് അത് അന്വേഷിക്കുന്നത്. കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെയില്ല, നിങ്ങൾ സമന്മാരാണ്, നിങ്ങൾ സ്നേഹിതന്മാരാണ്. ഇത് കർത്താവിന്റെ വാക്കുകൾ തന്നെയാണ്. അപ്പൊ അവിടെ ഒരു മുമ്പൻ അതിനകത്ത് ആ, അതുകൊണ്ട് ആ ഒരു ആളിന്റെ സിംഹാസനത്തിൽ പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള അർത്ഥം ഉണ്ടാകുന്നില്ല. ഇപ്പൊ സമന്മാരിൽ മുമ്പൻ, അത് പ്രായമുള്ള ആൾ മൂപ്പൻ എന്നുള്ള അർത്ഥത്തിൽ പത്രോസിന് ആ സ്ഥാനം അവിടെ ഉണ്ട് എന്നുള്ളതല്ലാതെ പത്രോസന്മാരുടെ ആ സമ സ്വഭാവത്തെക്കാൾ ഉപരി, അല്ലെ സമസ്ഥാനത്തെക്കാൾ ഉപരി പത്രോസിന് എന്തെങ്കിലും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ അപ്പോസ്തോലിക പാരമ്പര്യം, അപ്പോസ്തോലിക ട്രഡീഷനിലും അത് സക്സസ്ഫുള്ളിലും നമ്മൾ വിശ്വസിക്കുന്നു, അപ്പോസ്തോലിക പിന്തുടർച്ചയും നമ്മൾ വിശ്വസിക്കുന്നു. അത് അപ്പോസ്തലന്മാർ കർത്താവ് കൊടുത്ത അധികാരം, കർത്താവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ ആ ശിഷ്യന്മാർക്ക് ഈ 12 പേരെ അപ്പോസ്തലന്മാരായി വേർതിരിച്ചു, അവർക്ക് പ്രത്യേകമായ അവകാശങ്ങൾ നൽകി, അവരുടെ മേൽ ഊതി, പരിശുദ്ധാത്മാവിനെ നൽകി, കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരങ്ങൾ അവർക്ക് നൽകി, ലോകമെങ്ങും പോയി വചനം പ്രസംഗിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാനുള്ള അധികാരം അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. കർത്താവ് എല്ലാ ശിഷ്യന്മാരും കൊടുത്തില്ല, അനേക ശിഷ്യന്മാർ തന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വെളിച്ച് വേർതിരിച്ച ഈ 12 പേർക്കാണ് ആ അധികാരം നൽകുന്നത്, സഭയെ ഭരിക്കുന്നതിനും സഭയെ നിലനിർത്തുന്നതിനും അത് തുടർന്നുകൊണ്ട് പോകുന്നതിനും കെട്ടുവാനും അഴിക്കുവാനും ഒക്കെയുള്ള അധികാരം നൽകുന്നത് ഈ അപ്പോസ്തലന്മാർക്കാണ്. അതാണ് അപ്പോസ്തോലികമായ പിന്തുടർച്ച, അപ്പോസ്തോലിക സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അവരുടെ പിന്തുടർച്ച, ആ ഒരു പിന്തുടർച്ച, ആ സക്സഷൻ വളരെ പ്രധാനമാണ്. എല്ലാവർക്കും ഒരുപോലെ ആ സ്ഥാനമില്ല, എല്ലാവർക്കും കെട്ടാനും അഴിക്കാനുള്ള അധികാരം കൊടുക്കുന്നില്ല, എല്ലാവർക്കും പിന്നെ സൗദാശികമായ ജീവൻ കൊടുക്കാനുള്ള അവകാശം കൊടുക്കുന്നില്ല. അതിന് കൃത്യമായിട്ട് വിളിക്കപ്പെട്ടവർക്ക്, അതുകൊണ്ട് അവരുടെ കയ്പും കൈവപ്പും മൂലം അത് തലമുറകളിലൂടെ ഇങ്ങനെ തുടർന്നു വരുന്ന ആ അപ്പോസ്തോലിക പാരമ്പര്യം, ആ സക്സസ്, അത് സഭയുടെ ആരാധനയിലും സഭാ ജീവിതത്തിലും വളരെ പ്രധാനമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുപോലെ ജനങ്ങളും പൗരോഹിത്യവും കൂടുമ്പോഴാണ് സഭ പൂർണ്ണമാകുന്നത് എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരു പൗരോഹിത്യത്തിന് മാത്രമായിട്ട്, പുരോഹിതന്മാർക്ക് മാത്രം, പത്രാപ്പുച്ചന്മാർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് സാധ്യമല്ല. ഈ കുർബാന തന്നെ ചൊല്ലണമെന്നുണ്ടെങ്കിൽ അച്ഛന് മാത്രം കുർബാന ചൊല്ലാനായിട്ട് ഒക്കത്തില്ല, അവിടെ ജനങ്ങൾ ആവശ്യമാണ്. അല്ലെങ്കിൽ അച്ഛന് മാത്രം, അല്ലെങ്കിൽ നെത്രാപ്പുലത്തേക്ക് മാത്രം, അല്ലെ ഓരോ പുരോഹിതന് മാത്രം ഒരു 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 ഭരണ സംവിധാനം നടത്താനായിട്ട് സാധ്യമല്ല, അവിടെ ജനങ്ങൾ ആവശ്യമാണ്. നമ്മുടെ പള്ളികളിലെ കമ്മിറ്റികൾ കൂടണമെങ്കിൽ തന്നെ അവിടെ പുരോഹിതനുണ്ടാകണം. ജനങ്ങൾക്ക് മാത്രം ഒരു കാര്യം തീരുമാനിച്ച് നടത്തിയെടുക്കാനൊക്കെയല്ല, പുരോഹിതന് മാത്രമായിട്ടൊക്കെ ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു പുരോഹിതന് മാത്രം ഒരു 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 തീരുമാനമെടുക്കാനും അല്ലെങ്കിൽ അങ്ങനെ മുൻപോട്ട് പോകുവാനും സഭയുടെ ഭരണഘടനയോ സഭയുടെ പാരമ്പര്യമോ അനുവദിക്കുന്നില്ല. ജനങ്ങളും പുരോഹിതനും ചേർന്ന ഒരാളിന് ഒരു 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 കൂട്ടരെ അവിടെ ഇല്ലാതാകുകയാണെങ്കിൽ മറ്റുള്ള ആളിന് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ആരാധനയും ഭരണ സംവിധാനങ്ങളും അതുപോലെയാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ഏൽപ്പിച്ചു വന്നിട്ടുള്ളത്. വളരെ വളരെ എന്താ പറയുക, താത്വികമായിട്ടും പ്രായോഗികമായിട്ടും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു രീതിയാണ് നമ്മുടേത്. അത് എവിടെയും ന്യായീകരിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും, ആരാധനയാണെങ്കിലും സഭയുടെ ഭരണ സംവിധാനങ്ങളാണെങ്കിലും, എല്ലായിടത്തും ജനങ്ങളും പൗരോഹിത്യവും ഒന്നു ചേരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്, അത് പ്രായോഗികമാകുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. പരമാധികാരം എന്ന് പറയുന്നത് സഭയ്ക്ക് മുഴുവനാണ് പരമാധികാരം. സഭയുടെ സഭയ്ക്ക് മുഴുവനായിട്ടാണ് സഭയുടെ പരമാധികാരം. നമുക്കറിയാമല്ലോ നമ്മുടെ ആരാധനയിലും സഭയുടെ ജീവിതത്തിലും അനന്തര സഭയുടെ അസോസിയേഷൻ്റെ ഒരു മെത്രാസ് മെത്രോപൊലീത്തായെ അല്ലെങ്കിൽ കാവലിക്കായി ഒക്കെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ജനങ്ങളും ജനപ്രതിനിധികളും പൗരോഹിത്യവും ഒന്നിച്ചു ചേരുന്ന ഒരു തലത്തിൽ മാത്രമാണ് ആ ഒരു പ്രധാന ഡിസിഷൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലാതെ മറ്റുള്ള നിലയിലല്ല. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് സഭയുടെ ആരാധനയും അതിന്റെ ഭരണ സംവിധാനങ്ങളും ആ രീതിയിലാണ് രാജാക്കന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദേശീയ സഭയ്ക്ക് സ്വതന്ത്രമായ ഭരണ സംവിധാനമുണ്ട്. ഓരോ സഭകളും ദേശീയമായിട്ട് ജിയോഗ്രാഫിക്കലായിട്ടും നാഷണലായിട്ടും ഓരോ സഭകളും സ്വതന്ത്ര സഭകളാണ്, ഉൾഭരണ സ്വാതന്ത്ര്യമുള്ള സഭകളാണ്, സ്വയ ശീർഷകത്വമുള്ള സഭകളാണ്. അപ്പം റഷ്യയിലുള്ള സഭ, എത്യോപ്യയിലുള്ള സഭ, ഇന്ത്യയിലുള്ള സഭ, അർമേനിയയിലുള്ള സഭ, ഈ ഒരു സഭകളെല്ലാം തന്നെ ഉൾഭരണ സ്വാതന്ത്ര്യമുള്ള സഭകളാണ്. ഒരിടത്ത് ഒരു ഒരു സഭയ്ക്ക് മറ്റൊരു സഭയുടെ മേൽ പ്രത്യേകമായ അധികാരവും അധിനിവേശവും ഇല്ല, അത് അങ്ങനെ പറയുന്ന തെറ്റാണ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരെ നമ്മുടെ സഭയിലുള്ളതായ തർക്കങ്ങളൊക്കെ ഇതുവരെ അവസാനിക്കാതിരിക്കാനുള്ള അവസാനിക്കാത്തതിന് കാരണം അതാ. നമ്മളൊരു മേൽക്കോയ്മ എന്ന് പറയുന്നത് ദേശീയമല്ല, സഭയുടെ പാരമ്പര്യത്തിൽപ്പെട്ടതല്ല. അപ്പം ഒരു സഭയ്ക്ക് ഒരു ഒരു സഭയുടെ മേൽ ദേശീയമായിട്ട് ഒരു സഭയ്ക്ക് ഒരു സഭയുടെ മേൽ കൈകടത്താനോ അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാനോ നേതൃത്വം വഹിക്കാനോ സാധ്യമല്ല. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഓരോ ദേശീയ ഓരോ സഭകളും ഓർത്തഡോക്സ് സഭകൾക്കെല്ലാം തന്നെ ദേശീയമായിട്ടും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടും സ്വാതന്ത്ര്യവും ഉൾഭരണ സംവിധാനങ്ങളും ഭരണ സ്വാതന്ത്ര്യവും സംവിധാനവും ഉണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ സുന്നേതദോസിന് വിധേയരായിട്ട് മേൽപ്പട്ടക്കാരും പട്ടക്കാരും ജനങ്ങളും പ്രവർത്തിക്കുന്നു. പരിശുദ്ധ സുന്നേതദോസാണ് സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള പ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അപ്പൊ അത് അതിനനുസരണമായിട്ട് സുന്നേതദോസ് പറയുന്ന ഒരാളല്ല, സഭയുടെ നേതൃപുരുഷന്മാർ അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതൃപുരുഷന്മാർ കൂടുന്ന ഒരു വേദിയിലാണ് അവരുടെ വിശ്വാസവും പാരമ്പര്യങ്ങളും അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ അതിനോട് അതിന് വിധേയമായിട്ടാണ് അവരും ജനങ്ങളും പട്ടക്കാരും ജനങ്ങളും നേതൃപുരുഷന്മാരും അതിന് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരാധനയും ആത്മീയ ജീവിതവും വളരെ പ്രധാനമാണ്, പ്രധാനമായിട്ടുള്ള ഒന്നാണ് ആരാധന. ആത്മീയ ജീവിതം മനുഷ്യന്റെ ആധ്യാത്മികതയാണ്, അവന്റെ ആരാധനയാണ് മറ്റുള്ളതിനേക്കാളെല്ലാം പ്രധാനം. അവന്റെ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് അവന്റെ ആധ്യാത്മികതയുടെ അവന്റെ ആത്മീയതയുടെ ഒരു പ്രതിസ്ഫുരണമാണ്, അതിന്റെ പ്രതിഫലനമാണ് ആയിരിക്കണം. അല്ലാതെ അതിൽ തന്നെ അത് പൂർണ്ണമല്ല. സഭയെന്ന് പറയുന്നത് സുവിശേഷ സംഘടനയല്ല, സഭയെന്ന് പറയുന്നത് ഒരു ചാരിറ്റി അല്ല, ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല. സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്, ആരാധിക്കുന്നതായ ഒരു സമൂഹമാണ് സഭ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും നമ്മുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദേശീയമായ സംസ്കാരത്തെ സ്വാംശീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയതയിൽ നമ്മൾ നമ്മുടെ സഭ നിലനിൽക്കുന്നത് കൊണ്ട് അതിൻ്റെതായ സ്വാധീനങ്ങൾ, അതിൻ്റെ സാംസ്കാരികമായ അതിൻ്റെ സ്വാധീനങ്ങൾ നമുക്കുണ്ട്. ആ സാംസ്കാരികമായ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സഭ രൂപപ്പെട്ടിരിക്കുന്നത്. ആ സാംസ്കാരികമായ അംശങ്ങൾ, സംസ്കാരത്തിന്റെ അംശങ്ങൾ സ്വീകരിക്കുവാനും അതിനെ ഉൾക്കൊണ്ട് ആരാധനയിലും ഭാഷയിലും ഭരണക്രമത്തിലും ഒക്കെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനും ഓർത്തഡോക്സ് സഭകൾക്ക് സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ എത്യോപ്യൻ സഭയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയും അവരുടേതായിട്ടുള്ള ആരാധനാ രീതികളും അവരുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ചിത്രകലകളും അതിനുള്ള ആരാധനകളും ആരാധനാഗീതങ്ങളും ആരാധനാ മാർഗങ്ങളും എല്ലാം അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഓർത്തഡോക്സ് സഭകൾ തന്നെ. റഷ്യൻ സഭയിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ കോർത്തിസ് ചർച്ചിൽ അങ്ങനെയാണ്. ഓരോ സഭകളും അതിനൊരു പൊതുവായ വിശ്വാസപരമായ ആരാധനാപരമായ സാരൂപ്യം ഉണ്ടെങ്കിൽ തന്നെയും പ്രാധാന്യതയുണ്ടെങ്കിൽ തന്നെയും ആ സഭകൾ അവരുടേതായ സംസ്കാരത്തിൽ ആ സംസ്കാരികമായ ആ വേരുകളിൽ ഊന്നി നിന്നുകൊണ്ട് വളരുവാനും കാലഘട്ടങ്ങൾക്കനുസരണമായ മാറ്റങ്ങൾ സഭയുടെ വിശ്വാസത്തിലല്ല അതിന്റെ ആരാധനയിലും ഭാഷയിലും ഭരണക്രമത്തിലും ഒക്കെ വരുത്തുവാനുള്ള സ്വാതന്ത്ര്യം ഓർത്തഡോക്സ് സഭകൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മുടെ സഭയിൽ തന്നെയാണെങ്കിലും ആ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയങ്ങളിലും ആരാധനാധികാരികൾ മാറ്റങ്ങളുണ്ട്, ഭരണക്രമത്തിൽ മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭാഷാപരമായ നമ്മൾ അടുത്ത കാലം വരെയും കുറിയാനി ഭാഷയിലാണ് നമ്മൾ ആരാധന നടത്തിയത്, നമ്മൾ മലയാളത്തിലേക്ക് മാറ്റി, ഇംഗ്ലീഷിലേക്ക് മാറ്റി, ഹിന്ദിയിലേക്ക് മാറ്റി. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം സഭയുടെ ആരാധനാ ജീവിതത്തിലും സഭയുടെ സഭാ ജീവിതത്തിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. വിശുദ്ധന്മാരോടും വിശുദ്ധന്മാർക്ക് വേണ്ടിയും സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ ആരാധനാ ജീവിതത്തിൽ വിശുദ്ധന്മാർക്കോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വിശുദ്ധന്മാർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അവർക്ക് വേണ്ടി കൂടെയാണ് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പറയുന്നെങ്കിലും അവരോടും അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളത് ഓർത്തഡോക്സ് സഭകളുടെ എല്ലാം പ്രത്യേകതയിലുള്ളതാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. എന്താണ് അടുത്തതായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത്? വാട്ട് ഈസ് ഓർത്തഡോക്സി എന്നുള്ളതാണ്. ഓർത്തഡോക്സ് എന്നുള്ള വാക്കിനർത്ഥം നേരെയുള്ളത് എന്നുള്ളതാണ്. ഓർത്തഡോക്സ് എന്നുള്ള വാക്കിനർത്ഥം നേരെയുള്ളത്, റൈറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഡോക്സ എന്നുള്ള സ്തുതി, സ്തുതി വിഭാഗപ്പെട്ട, നേരെയുള്ള സ്തുതി എന്നതിന്റെ അർത്ഥം പറഞ്ഞാൽ സ്തുതി വിഭാഗപ്പെട്ട വിശ്വാസം, അതാണ് ഓർത്തഡോക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. സ്തുതി വിഭാഗപ്പെട്ട, സ്തുതി നേരെയുള്ള, നേരെയുള്ള സ്തുതിയാണ് ഓർത്തഡോക്സി എന്ന് പറയുന്നത്. ഇതിന് ഓർത്തഡോക്സിയിൽ നിന്ന് തള്ളിക്കളയപ്പെടേണ്ടതായ കാര്യം ഹെറസീസ് ആണ്, വേദപരീതങ്ങളാണ്. വേദപരീതങ്ങളും തർക്കങ്ങളുമാണ് സഭ തള്ളിക്കളയുന്നതായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ കാതോലികം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാതോലികം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഓർത്തഡോക്സ് എന്ന അർത്ഥത്തിൽ തന്നെ കാതോലിക് എന്നുള്ള ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കാതോലിക് യൂണിവേഴ്സൽ എന്നുള്ള അർത്ഥത്തിലാണ് മറ്റൊന്ന്. സത്യസഭയുടെ മുഴുവനും സത്യവിശ്വാസത്തിനാണ് ഓർത്തഡോക്സി, വിശ്വാസമാണ് ഓർത്തഡോക്സി എന്ന് പറയുന്നത്. സത്യസഭയുടെ മുഴുവനും സത്യമായ വിശ്വാസമാണ് ഓർത്തഡോക്സി. യഥാർത്ഥ ഓർത്തഡോക്സി പൂർണ്ണതയിലേക്ക് വരണം എന്ന് തിരുമേനി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ സഭയുടെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനെ കാലാകാലങ്ങളിലും നിർവചിക്കുകയും സഭയുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ചലഞ്ചസ്, അതിനുള്ള വെല്ലുവിളികളെ നേരിടുവാൻ തക്കവണ്ണം സഭ സജ്ജമാകുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓർത്തഡോക്സി വളരുന്നു എന്നുള്ളതാണ് അടുത്ത ഹെഡിങ്. 1961 ഡൽഹിയിൽ വെച്ച് WCC മൂന്നാം ലോക അസംബ്ലി നടക്കുകയുണ്ടായി. അവിടെ വെച്ച് റഷ്യൻ സഭകളും അതുപോലെ റഷ്യൻ സഭയും അതുപോലെ ഗ്രീക്ക് സഭകളും അതിനകത്ത് റഷ്യൻ സഭയും ഗ്രീക്ക് സഭയും അതിനകത്ത് അംഗത്വം സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 1961 അത് കഴിഞ്ഞ് ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷൻ WCC പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഓർത്തഡോക്സ് സഭയുടെ പങ്കാളിത്തവും ശബ്ദവും കൂടുതലായിട്ട് കേട്ടു തുടങ്ങിയത് 1961 ശേഷമാണ്. 1982 ഭീമായിൽ വെച്ച് നടന്നതായിട്ടുള്ള ഒരു ഒരു മീറ്റിംഗിൽ വെച്ച് BEM ഡോക്യുമെന്റ് രൂപീകരിക്കപ്പെട്ടു. ബാപ്റ്റിസം യൂക്കറിസ്റ്റ് ആൻഡ് മിനിസ്ട്രി എന്നുള്ള ഡോക്യുമെന്റ് ആണ് അത്. നാമോദീസ, വിശുദ്ധ കുർബാന, പട്ടത്വം എന്നുള്ള മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെട്ടതായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അവിടെ വെച്ച് സ്ഥിരീകരിക്കപ്പെട്ടു. അത് പാസ്സാക്കിയുണ്ടായി WCC ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷന്റെ ഭാഗമായിട്ട്. അതിനകത്ത് ഓർത്തഡോക്സ് സഭകൾക്ക്, ഓർത്തഡോക്സ് സഭകളുടെ വലിയൊരു സംഭാവനയാണ് അല്ലെങ്കിൽ അതിന്റെ സാരമായിട്ടുള്ള ഒരു സ്വാധീനം അത് ഡോക്യുമെന്റിലുണ്ട് എന്നുള്ളതാണ്. ഓർത്തഡോക്സ് സഭ എല്ലാ നേരത്തിലും എക്യുമേക്കൽ രംഗത്തും അതുപോലെ തന്നെ മറ്റ് സഭകളും മറ്റ് മതങ്ങളുമായുള്ളതായിട്ടുള്ള ഡയലോഗുകളിലും അതുപോലെ തന്നെ സുവിശേഷപരമായ പ്രവർത്തനങ്ങളിൽ സഭ ഓർത്തഡോക്സ് സഭകളെല്ലാം തന്നെ മുന്നേറുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ WCC തന്നെ ഈ ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷന്റെ ഭാഗമായിട്ട് നിത്യ വിശ്വാസ പ്രമാണത്തെ കുറിച്ചുള്ള പുതിയ പഠനം ആരംഭിക്കുകയുണ്ടായി. പക്ഷേ 1980 മാത്രമാണ് മറ്റൊരു സംഘടനയായിട്ട്, മറ്റൊരു ഭാഗമായിട്ടുള്ള കമ്മീഷൻ വേൾഡ് മിഷൻ ആൻഡ് ഇവാഞ്ചലിസം എന്നുള്ള സംഘടനയിൽ സഭ സ്ഥിരമായിട്ടുള്ള അംഗത്വം നേടിയെടുത്തത്. അത് മിഷൻ അതുമൂലമായിട്ട് അതുവരെയും സഭ ആ ഇവാഞ്ചലിസം അല്ലെങ്കിൽ മിഷൻ എന്നുള്ള സംഘടനയിൽ WCC ഭാഗമായിട്ടാണ്. ഇതിന് മെനിനകത്ത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിനകത്ത് സഭയ്ക്ക് ഓർത്തഡോക്സ് സഭകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നത് വെച്ചാൽ 1980 മുതൽ സഭ അതിനകത്തും വളരെ ശക്തമായിട്ട് ഓർത്തഡോക്സ് സഭകൾ പ്രവർത്തിച്ചു തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് സഭകളിൽ മിഷനുള്ള വലിയൊരു ഊന്നലുണ്ടായി. മിഷണറി സൊസൈറ്റികൾ സ്ഥാപിക്കപ്പെട്ടു. ഇവാഞ്ചലിസത്തിന് സഭയ്ക്ക് പ്രാധാന്യം നൽകുകയുണ്ടായി. 1870 റഷ്യൻ ഓർത്തഡോക്സ് സഭ ഒരു മിഷണറി സൊസൈറ്റി ഉണ്ടാക്കി. മിഷൻ സൺഡേ, നമ്മളെ പോലെ തന്നെ മിഷൻ സൺഡേ ഉണ്ടായി. അങ്ങനെ സഭാ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഇവാഞ്ചലിസത്തിലും എക്യുമിനിസത്തിലും ഒക്കെ സഭ മുമ്പോട്ട് കടന്നുകയും ആരാധിക്കുന്ന ഒരു സഭ എന്നുള്ള അർത്ഥത്തിൽ ആരാധനയാണ് പ്രധാനമെങ്കിൽ തന്നെയും അതോടൊപ്പം തന്നെ
മിഷൻ മിഷൻ സഭയുടെ മിഷൻ ദൗത്യം അതിനകത്തുള്ള ഒരു വലിയ ഊന്നൽ ഡബ്ല്യു സി എസ് സിയുടെ പ്രവർത്തനം മൂലമായിട്ടും അതിനകത്തുള്ള പങ്കാളിത്തം മൂലമായിട്ടും പ്രത്യേക സഭകൾക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്ന് വിധത്തിലുള്ള വളർച്ച സഭകൾക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം തിരുമേനി പറയുന്നു. ഒന്ന്, ആന്തരികമായിട്ട് സഭകൾ വളരണം. രണ്ടാമതായിട്ട് മറ്റ് സഭകളിലേക്ക് സഭയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്നേഹപരമായ ഇടപെടലുകൾ ഉണ്ടാകണം. ഒന്ന്, ലോകത്തിലേക്ക് സഭ വ്യാപിക്കണം. ഇത് ഒരേ സമയം തന്നെ നടക്കണം എന്നുള്ളതാണ് അദ്ദേഹം തിരുമേനിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഊന്നൽ. ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം നൽകുന്നത് അങ്ങനെയാണ്. ഒന്ന് നടന്നിട്ട് ആന്തരികമായിട്ട് സഭ വളർന്നിട്ട് പിന്നെ മറ്റ് സഭകളിലേക്ക് പോവുക, പിന്നെ ലോകത്തിലേക്ക് പോവുക എന്നുള്ളതല്ല. ഒന്നും ഒരേ സമയത്ത് തന്നെ നടക്കേണ്ടതാണ് എന്ന് അദ്ദേഹം തിരുമേനി ഊന്നൽ കൊടുത്ത് പറയുന്നു. സഭയുടെ എക്യുമെനിക്കൽ വീക്ഷണവും മിഷണറി വീക്ഷണവും ശക്തമായിട്ട് കാലാകാലങ്ങളിൽ ഉണ്ടാകണം. അത് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് അദ്ദേഹം തിരുമേനി പ്രസാദ തിരുമേനി ഈ ഒരു കാര്യങ്ങൾക്ക് വളരെ ഊന്നൽ കൊടുത്തത് നമുക്കറിയാം. എക്യുമെനിക്കൽ വീക്ഷണവും അതുപോലെ തന്നെ മിഷണറി മൂവ്മെന്റ് അല്ലെങ്കിൽ സഭയുടെ മിഷൻ സൺഡേ അല്ലെങ്കിൽ മിഷൻ മൂവ്മെന്റ് ഒക്കെ അദ്ദേഹം തിരുമേനിയുടെ വലിയൊരു സ്വാധീനം മൂലമായിട്ട് അതിനൊരു പ്രത്യേകമായ സംഘടിതമായ രൂപമുണ്ട്. അതിനു മുമ്പ് തന്നെ അതുണ്ട്. പരോധ തിരുമേനിയുടെ കാലത്ത് തന്നെ ഇതൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം. അവിടെ അന്ന് തന്നെ തീവാദ്യദിവസം ഉണ്ടായിരുന്നു. അനേകം മറ്റ് കാസ്റ്റുകളിൽപ്പെട്ട ആളുകളെ മാനസാന്തരപ്പെടുത്തുകയും അവർക്ക് വേണ്ടി അവരെ നാമസാമൂഹ്യ സഭയോട് ചേർക്കി അവർക്ക് വേണ്ടി പള്ളി വയ്ക്കുകയും പരോധന തിരുമേനിയുടെ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട്. പത്രോത്സവ തിരുമേനിയുടെ കാലത്ത് തന്നെ ഈ ഒരു രീതികളൊക്കെ സഭയിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. അനേക കുടുംബങ്ങൾ ആളുകൃതരായിട്ടുള്ള ആളുകൾ സഭയോട് ചേരുകയും മാമോദ സാമൂഹ്യ തിരുമേനി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ശ്രീവാദ സമൂഹം ഉണ്ടാകുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു കൂടുതൽ സംഘടിതമായ ഒരു വളർച്ച അദ്ദേഹത്തിന്റെ തിരുമേനിയുടെ സേവനം അദ്ദേഹത്തിന്റെ നിസ്തുലമായ ഒരു പ്രവർത്തനം മൂലമായിട്ട് സഭയ്ക്ക് അതിന്റെ ഒരു മിഷണറി ദർശനം ഒരു ഒരു ദർശനം സഭയ്ക്ക് സംഘടിതമായിട്ടുണ്ടാകാൻ തക്കുള്ള ഒരു അതിനുവേണ്ടിയുള്ള ഒരു മൂവ്മെന്റും അതിനുവേണ്ടി മിഷൻ സൺഡേ ഉണ്ടായി. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സഭയിൽ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായി. അത് സഭയ്ക്ക് കൂടുതൽ ചലനാത്മകമായ ഒരു 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 വളർച്ച അതുമൂലം കൈകാര്യം നമുക്ക് ലഭ്യമായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 10 മണിയോളം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 2 പാഠങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഞാൻ കുറച്ചുകൂടി 1-2 പാഠങ്ങൾ കൂടി ഇത് തീർക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ഈ സബ്ജക്ട് വളരെ ആഴമായിട്ടുള്ളതും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ ഓരോന്നിനെ കുറിച്ച് പറഞ്ഞെങ്കിലേ അതിനെ ശരിയായ ഒരു ബോധ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഇത്രയും പിന്നെ വിശാലമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് പറയാനായിട്ട് ശ്രമിച്ചത്. ഇനിയുള്ള സമയത്ത് കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്കിത് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്നെ സംബന്ധിച്ച് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് അലക്സിനെ അറിയിക്കുക അല്ലെങ്കിൽ എന്നെ അറിയിക്കുക. അതിന് അത് വേണ്ടുന്നതായ സമയത്ത് അത് ആൻസർ ചെയ്തുകൊള്ളാം.
താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. നമ്മൾ 9:05 മറ്റൊരു സെഷൻ ഈ ലൈൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നിർത്തി. നമ്മൾ ഇനിയും ഈ യൂണിറ്റ് നമ്പർ 2 ബാക്കി 2, 3, 4, 5, and 6 ലെസൺസ് ഈ മാസം തന്നെ നമ്മൾ അച്ഛൻ്റെ സൗകര്യം പോലെ ഒരു ഒരു ക്ലാസ് എടുത്ത് തീർക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മുൻപോട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നമുക്ക് 30 April നമ്മുടെ 10 ബുക്കും കംപ്ലീറ്റ് ചെയ്യണം. 30 April നമ്മുടെ ഈ ബാച്ച് തീരുന്നത്. അപ്പോൾ അതിന് മുൻപ് ഈ കംപ്ലീറ്റ് ബുക്സും ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ പഠനം പൂർത്തിയാകത്തുള്ളൂ. അതിനായി എല്ലാവരുടെയും സഹായം ആവശ്യമാണ്, സഹകരണം ആവശ്യമാണ്, പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. അത് പ്രത്യേകം പറയുന്നു. എല്ലാവർക്കും ഇന്ന് സംബന്ധിച്ച് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് എവരിബഡി. സമയം വൈകിയതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അച്ഛൻ ഒരു ഹൃസ്വമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും. വൺസ് അഗെയിൻ താങ്ക് യു.
ദൈവമായ ഭർത്താവ് ഞങ്ങൾക്ക് നൽകിയ അവിടുത്തെ ദൈവികമായ വചനങ്ങളെ പ്രതി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സഭയുടെ വിശ്വാസവും പാരമ്പര്യങ്ങളും സത്യവിശ്വാസവും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് തോന്നിയല്ലോ. നിന്റെ തിരുസഭയെ ലോകത്തിലോടും സ്ഥാപിക്കുകയും തലമുറ തലമുറകളായി സഭയോട് നിലനിർത്തുകയും ചെയ്തു. ഞങ്ങളെ നിന്റെ സഭയുടെ അംഗങ്ങളായി നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി അവിടുന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ജീവിത ദൗത്യം മനസ്സിലാക്കുവാനും എന്നോടുള്ള ബന്ധത്തിലും ശരണത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും
നിങ്ങളെ സഹായിക്കണമേ. സഭയുടെ അംഗങ്ങളായി സഭാ നിന്നെ അനുഗമിക്കുന്നവരായി ജീവിക്കുവാനും സഭാ ജീവിതത്തിലൂടെ വിശുദ്ധീകരണവും ജയസ്കരണവും പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മുമ്പ് ജീവിച്ച പിതാക്കന്മാരുടെ മഹത്തായ സംഭാവനകൾ മനസ്സിലാക്കി അവരെ ബഹുമാനിക്കുവാനും അവരുടെ പ്രാർത്ഥനകൾ അഭയം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് മനസ്സിലാക്കണമേ. ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും പോലെ തിരുനാമം മോശപ്പെടണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധവുമായിരിക്കും പുതിയ സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിന്റെ കുടുംബങ്ങളും നാമേവരുടെ മേലെ ഒന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമീൻ. Thank you, Achan. Thank you very much. Also, thank you, Mr. Manoj Matthew. Thank you very much. Good night.